അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ ഇലസ് സമാഇ ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. فعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാതത്തിലുള്ള ഈ ഖുർആൻ പഠനം വളരെ പുണ്യകരവും പ്രതിഫലാർഹവുമായ ഒരു കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ 28 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. 29-ാമത്തെ ആയത്താണ് ഇനി എടുക്കാനുള്ളത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ സുമ്മ സ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത് وهو بكل شيء عليم. هو അവൻ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനാണ്. ഹുവല്ലദി ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്. ലക്കും, നിങ്ങൾക്ക്. മാഫിൽ അർളി, ഭൂമിയിലുള്ളത്. ജമിയ, മുഴുവനും. ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചവനാണവൻ. സുമ്മ, പിന്നീട്. ഇസ്തവ, അവൻ തിരിഞ്ഞു. ഇലസ്സമായി, ഉപരിലോകത്തേക്ക്. ഫസവ്വാഹുന്ന, എന്നിട്ടവയെ അവൻ സംവിധാനിച്ചു. സബാ സമാവാ, 7 ആകാശങ്ങളായി. വഹുവ, അവൻ. ബി കുല്ലിശൈ, ഇന്നെല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അലിയും, നന്നായി അറിയുന്നവനാകുന്നു. ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കലൊര് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസാഫിൽ നോക്കിയിരുന്നാല്, എന്റെ മൊബൈലുള്ള മുസാഫായാലും മതി, നോക്കിയിരുന്നാലേ ആ വാക്കുകൾ ഇങ്ങനെ പരിചയമാവും. 2-3 പ്രാവശ്യം നമ്മൾ അർത്ഥം പറയും. ശ്രദ്ധിക്കുക. ഹുവ, അവൻ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനാണ്. ലക്കും, നിങ്ങൾക്കായി സൃഷ്ടിച്ചവനാണ്. മാഫിൽ അർളി, ഭൂമിയിലുള്ളത്. ജമിയ, മുഴുവനായും. സുമ്മ, പിന്നീട്. ഇസ്തവായിലസ്സമാ, അവൻ ഉപരിലോകത്തേക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന, എന്നിട്ടവയെ അവൻ സംവിധാനിച്ചു. സബാ സമാവാ, 7 ആകാശങ്ങളായി. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു. ഒന്നുകൂടി പറയാം. ഹുവ, അവൻ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനാണ്. ലക്കും, നിങ്ങൾക്കായി. മാഫിൽ അർളി, ഭൂമിയിലുള്ളത്. ജമീഅ, മുഴുവനും. സുമ്മ, പിന്നീട്. ഇസ്തവ, ഇലസ്സമായി, അവൻ ഉപരിലോകത്തേക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന, എന്നിട്ടവയെ അവൻ സംവിധാനിച്ചു. ഏഴ് ആകാശങ്ങളായി. വഹുവാവൻ ബിക്കുല്ലിശൈ, ഇന്നെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിലുള്ളതെല്ലാം സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. അതേപോലെ ആകാശത്തെയും അവൻ സംവിധാനിച്ചു. പിന്നീട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൂമി സംവിധാനിച്ചതിന് ശേഷം ആകാശം എന്ന അർത്ഥത്തിലല്ല, ഇവിടെ വിവരണത്തിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് പറഞ്ഞതാണ്. അവൻ ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് പറയാലോ, ഇപ്പൊ ഒരാള് അവൻ വളരെ ദുർബലനാണ്, പിന്നീട് അവൻ അത് മാത്രല്ല അവന് കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നീടുണ്ടായതല്ല കാഴ്ചയില്ലാതായത് എന്നല്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് ആ വിവരണത്തിൽ ഭൂമി ആദ്യം പറഞ്ഞു, പിന്നീട് ആകാശത്തിന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഖുർആൻ തന്നെ വ്യക്തമാണ്, ആകാശ ലോകത്തെ സൃഷ്ടിച്ചത് ഒരർത്ഥത്തിൽ ആദ്യം ആകാശത്തെ സംവിധാനിച്ചതിന് ശേഷമാണ് ഭൂമിയെ സംവിധാനിച്ചത് എന്ന് ഖുർആൻ തന്നെ വേറെ ഭാഗത്ത് വിശദീകരിച്ച് വ്യക്തമാക്കുന്നു. എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ പിന്നീടാണ് സൃഷ്ടിച്ചത് എന്ന് അവിടെ അതിനുശേഷം എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ഭൂമിയെ സംവിധാനിച്ചു എന്ന് സൂചിപ്പിച്ചതാണ്. എന്തായാലും ആകാശത്തെ സംവിധാനിച്ചു എന്ന് പറഞ്ഞു. ഏഴ് ഘട്ടങ്ങളായി, ഏഴ് മേഖലകളായിട്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഗതിയാണ്. ഏഴ് എണ്ണം ഏതാണ്, ഏത് ഘടനയിലുള്ളതാണ് നമുക്ക് അറിയില്ല. നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ച് തന്നെ നമുക്ക് പൂർണ്ണമായി അറിയില്ല. ആ ഏഴെണ്ണം ഏത് ഘടനയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നിട്ടുമില്ല. അപ്പൊ അടിസ്ഥാനത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അള്ളാഹുവിനെ അറിയുന്ന ഒരു ഏഴെണ്ണമാണ്. പിന്നെ ചില പണ്ഡിതന്മാർ അത് ഭൂമിയുടെ ഏഴ് മണ്ഡലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ സമീപവാനത്തിലെ ഏഴ് മണ്ഡലങ്ങളായിരിക്കാം, അതല്ല മൊത്തം പ്രപഞ്ചത്തിന്റെ ഏഴായിരിക്കാം. ഇനി ഏഴ് എന്ന് പറയുന്നത് തന്നെ അനന്തമായ ഒന്നിന്റെ എണ്ണമായി പറഞ്ഞതായിരിക്കാം. ഏഴ് 70,000 എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം എന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കാം. ഇങ്ങനെയൊക്കെ അതിന് വിശദീകരണം പറയുന്നുണ്ട്. അള്ളാഹു ആലം, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഗതിയാണ്. അള്ളാഹു അതിനെ വിശദീകരിച്ചു എന്ന് മാത്രം. ഇവിടെ ശ്രദ്ധേയമായത് ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കായി സംവിധാനിച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യന് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ പാകത്തിലാക്കി, ഭൂമിയിലെ സംവിധാനങ്ങൾ മനുഷ്യന് ഉപകരിക്കാൻ പാകത്തിലാക്കി, ഭൂമിയിലെ സസ്യങ്ങളെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും ഭൂമിയിലെ വസ്തുക്കളെയും ഒക്കെ മനുഷ്യന് ഉപകരിക്കുന്ന വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സെറ്റ് ചെയ്ത് രൂപപ്പെടുത്തി തന്നിരിക്കുന്നത്. മനുഷ്യൻ ശരിക്കും ആലോചിക്കണം, അവനോ അള്ളാഹു ചെയ്ത അവനോട് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും പ്രധാനമാണത്. കാരണം സകല സസ്യങ്ങൾ ഒരർത്ഥത്തിൽ നമ്മളാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റ് മൃഗങ്ങൾ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവയുടെ മാംസം നമ്മളാണ് ഉപയോഗിക്കുന്നത്, അവയുടെ മറ്റു ഉപകാരങ്ങൾ നമ്മളാണ് സ്വീകരിക്കുന്നത്. നമ്മള് അതിൽ നിന്ന് ഒരുപാട് വന്യരക്കും പില്ലൻ ആമില എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ ഭാഗത്ത് മൃഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാനീയങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ റോ മെറ്റീരിയൽസും നമ്മളാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിലെ മൃഗങ്ങൾ, മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന തോല്, അത് ഇതെല്ലാം നമുക്കാണ്. എല്ലാം മനുഷ്യന് ഉപകരിക്കും വിധം അള്ളാഹു സുബ്ഹാനഹു വതആല സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചു. അതിനുശേഷം ആകാശത്തെ മനുഷ്യന് ഉപകരിക്കും വിധം രൂപത്തിൽ, മനുഷ്യന് അപകടകരമല്ലാത്ത സൂര്യന്റെ പ്രകാശം വരാനും എല്ലാം പറ്റുന്ന വിധത്തിൽ, മഴ വർഷിക്കാനൊക്കെ പറ്റുന്ന വിധത്തിൽ മേലെ നമുക്ക് സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തു. വഹുവ ബികുല്ലി ശൈഇൻ അലീം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യാതൊന്നും മറഞ്ഞു നിൽക്കാതെ നിങ്ങളുടെ എല്ലാ ചലനങ്ങളും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അള്ളാഹു അറിയുന്ന അള്ളാഹുവിനെതിരെ നിങ്ങൾ നിഷേധത്തിന്റെയും നിയമലംഘനത്തിന്റെയും ഒക്കെ നിലപാട് സ്വീകരിക്കുന്നത് എന്താണ് എന്നാണ് ആ ചോദിക്കുന്നത്. അള്ളാഹുവിനെല്ലാം അറിയാം, പിന്നെ ആ അള്ളാഹുവിനെതിരെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്? അതേപോലെ എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയുന്ന എല്ലാ അറിവിന്റെയും ഉറവിടമായ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ച് അജ്ഞതയുടെ അന്ധകാരത്തിൽ അലഞ്ഞു തിരിയാനല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അപ്പൊ അതുകൊണ്ട് എല്ലാം അറിയുന്ന അള്ളാഹുവാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ ഉള്ളത്. അപ്പൊ ഇതാണ് ആ പേജിലെ അവസാനത്തെ ആയത്തിലുള്ള ഒരു വിശദീകരണം. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അങ്ങോട്ട് മറ്റൊരു വിഷയഘടനയിലാണ്, അതിൽ നിന്ന് വിഷയമെന്നല്ല എന്നോട് ചേർത്തുകൊണ്ട് തന്നെ പറയുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവും രക്ഷകർത്താവും, നമ്മുടെ ജീവിതവും മരണമൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാം അള്ളാഹു, അതാണ് അതിന് മുമ്പ് ആയത്തിൽ പറഞ്ഞത്, നിങ്ങൾ വക്കുന്തും അംവാത്തും വഹിയാക്കുസുമ യുമീത്തു കുസുമ യുഹീക്കും, നിങ്ങളെ ജീവിതം മരണമൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ സംവിധാനിച്ചത്. ആ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങൾക്ക് എല്ലാം രൂപപ്പെടുത്തി തന്നത്. അങ്ങനെ ഉള്ള അള്ളാഹുവിന് അടിമപ്പെടാതെ അവന് കീഴ്വണങ്ങാതെ നിങ്ങൾ മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന അടിസ്ഥാനത്തിൽ ഊന്നിട്ടാണ് ഇതുവരെ പറഞ്ഞ കാര്യം. അപ്പൊ അതിന് ഉതകുന്ന വിധത്തിൽ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ആ അള്ളാഹുവിന്റെ പ്രതിനിധി ആയിക്കൊണ്ട് നിങ്ങൾ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് ഇനി കടന്നു വരുന്നത്. അപ്പൊ അത് ആ വിഷയം വരുമ്പോ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കൂ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ
رَبُّكَ وَدِكُولَنْ കേട്ടോ ഓദനെ. വൈദ് കാല റബ്ബുക്കലിൽ മലായിക്കത്തി, വൈദ് സന്ദർഭം, വൈദ് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക നിന്റെ നാഥൻ പറഞ്ഞ സന്ദർഭം, ലിൽ മലായിക്കത്തി മലക്കുകളോട്, ഇന്നീ നിശ്ചയമായും ഞാൻ, ജാഇലു നിശ്ചയിക്കുകയാണ്, ഫിൽ അർളി ഭൂമിയിൽ, ഖലീഫ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. കാലു അപ്പോൾ അവർ പറഞ്ഞു, ആ തെജാലു നീ ആക്കുകയാണോ, ഫീഹ അതില് മൈ യുഫ്സിദു ഫീഹ അതിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, വയസ്ഫിക്കു ദിമാ രക്തം ചിന്തുന്നവരെ ചിന്തുകയും ചെയ്യുന്നവരെ, വനഹനു ഞങ്ങളാകട്ടെ, നുസപ്പിഹു ഞങ്ങൾ പ്രകീർത്തിക്കുന്നു, ബിഹംദിക്ക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം, വനുഖദ്ദിസു ഞങ്ങൾ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, ലക്ക നിന്നിക്കുള്ള വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. കാല അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നീ നിശ്ചയമായും ഞാൻ, അഅലമു നന്നായി അറിയുന്നു, മാലാ തഅലമു നിങ്ങൾ അറിയാത്തത്, ഞാൻ അറിയുന്നു. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം നോക്കും. വൈദ് കാല പറഞ്ഞ, ഞാൻ മുറിക്കണ ഭാഗത്ത് നിങ്ങൾ മുറിച്ച അർത്ഥം പഠിച്ചാൽ മതി. വൈദ് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്കാദിന്റെ നാഥൻ, ലിൽ മലായിക്കത്തി മലക്കുകളോട്, ഇന്നീ നിശ്ചയമായും ഞാൻ, ജാഹിലു നിശ്ചയിക്കുന്നവനാണ്, ഫില്ലർദി ഭൂമിയിൽ, ഖലീഫ ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്, ഒരു പ്രതിനിധിയെ. കാലു അവർ ചോദിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞു, ആ തജ്അലു നീ ആക്കുകയാണോ, ഫീഹ അതിലാ ഭൂമിയിൽ, മൻ യുഫ്സിദു ഫീഹ അതിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, വയസ്ഫിക്കു ദിമാ രക്തം ചിന്തുന്നവരെ, അങ്ങനെയുള്ളവരെയാണോ നീ അവിടെ ഖലീഫയായി നിശ്ചയിക്കുന്നത് എന്നാണ്. വനഹനു ഞങ്ങളാകട്ടെ, നുസബ്ഹു ബിഹംദിക്ക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നു, വനുഖദ്ദിസു ലക്ക നിനക്കുള്ള വിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. കാല അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നീ അഅലമു നിശ്ചയമായും ഞാൻ അറിയുന്നു, മാലാ തഅലമു നിങ്ങൾക്കറിയാത്തത്. ഇനി ഒരു വേറൊരു ഘടനയും കൂടെ, വഇദ് ഖാല റബ്ബുക്കലിൽ മലായിക്കത്തി നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഇന്നീ ജാഇലും ഫിൽ അർദി ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ്. കാലു അതജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കു ദിമാ അവർ ചോദിച്ചു, അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ ചെയ്യുന്നവരെ നീ ആക്കുകയോ? വനഹനു നുസബ്ഹു ബിഹംദിക വനുഖദ്ദിസുലക, ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നു, നിന്റെ വിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാല ഇന്നി അവലമു മാലാത്തവലമൂ, അവൻ പറഞ്ഞു നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു. ഇനി അതിന്റെ ഒന്നിച്ചർത്ഥങ്ങനെ, ഇത് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു, ഭൂമിയിൽ അതിന്റെ ക്രമം താറുമാറാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിശ്ചയിക്കുകയാണോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചും പ്രകീർത്തിച്ചും ജപിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു അരുളി, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് ഞാൻ അറിയുന്നു. ഇപ്പൊ ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ ഏഴോളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഭവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പായി മലക്കുകളുമായി നടന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വർത്തമാനമാണ് ഇത് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു മനുഷ്യന് സവിശേഷം അരുളിയിട്ടുള്ള ആദരവുകളും മഹത്വങ്ങളും മനുഷ്യന്റെ ആ മഹത്വം സ്ഥാനം യഥാർത്ഥത്തിൽ വിശദീകരിക്കുകയാണ് ഈ ആയത്. ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യന് നൽകിയ വലിയൊരു ആദരവിന്റെ ഇത് ഈ ഭാഗത്ത് വിശദീകരിക്കുകയാണ് യഥാർത്ഥം. അതായത് ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭം എന്നർത്ഥമാണ്. സന്ദർഭം എന്ന് പറഞ്ഞാല് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന ഒരു രീതിയാണ്. യഥാർത്ഥത്തില് പറയാൻ പോകുന്ന വിഷയം ഏതോ തരത്തില് നിങ്ങൾക്ക് അവർക്ക് പരിചയമുള്ള ആ പറഞ്ഞ സന്ദർഭം അല്ലെ അറിഞ്ഞ സന്ദർഭം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക എന്നാണ് പറഞ്ഞത്, ആ സന്ദർഭം ഓർക്കുക എന്നാണ് പറഞ്ഞത്. സത്യത്തില് മക്കയിലെ മുശരിക്കുകൾക്ക് ഈ സംഭവ ചരിത്രം അറിയില്ലെങ്കിലും മക്കയിലുള്ള ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഈ സംഭവ ചരിത്രം അറിയാം. അപ്പൊ അത് ഒന്ന് ഓർക്കാൻ വേണ്ടി അനുസ്മരിച്ചു കൊണ്ടാണ് പറയുന്നത്. മലായിക്കത്ത് മലക്കിന്റെ ബഹുവചനമാണ് മലായിക്കത്ത്. മലക്ക് എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം സന്ദേശവാഹകൻ, ദൂതൻ എന്നൊക്കെയാണ്. അപ്പൊ മലക്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം അള്ളാഹുവിന്റെ വളരെ സവിശേഷമായ മറ്റൊരു സൃഷ്ടിയാണ് മലക്ക്. അള്ളാഹുവിന്റെ സവിശേഷമായ മറ്റൊരു സൃഷ്ടിയാണ് മലക്ക്. മലക്കുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയില്ല എന്നതാണ്. അവർക്ക് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാൻ മാത്രമേ കഴിയൂ. വഖാലു തഹദർ റഹ്മാനു വലദ സുബ്ഹാനഹു ബൽ ഇബാദു മുക്രമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബി അംരിഹി യഅമലൂൻ. ഖുർആൻ അങ്ങനെ വിശദീകരിച്ചു. അതായത് അവർ പറയുന്നു കരുണാവാരിധിയായ അള്ളാഹുവിന് മക്കളുണ്ട്, സുബ്ഹാനല്ലാഹ് എന്നാണ് അവർ ആരോപിച്ചത്. അവരോ അല്ലെങ്കിൽ ആ മലക്കുകൾ ആദരണീയരായ ഇബാദു മുക്രമൂൻ, ആദരണീയരായ ദാസന്മാരാണ്. മലക്കുകളെ കുറിച്ച് അവർ പറഞ്ഞത് അള്ളാഹുവിന്റെ മക്കൾ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ആദരണീയരായ ദാസന്മാരാണ് മലക്കുകൾ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബി അംരിഹി യഅമലൂൻ. അവൻ അവനെ കവച്ചു വച്ച് സംസാരിക്കുകയില്ല, അവൻ എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുക. വേറെ ഭാഗത്ത് ബി ഐദി സഫറ പിറാമിം ബററ എന്ന് പറഞ്ഞാൽ മാന്യന്മാരും വിശിഷ്ടരും ആയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് അവര് എന്ന് ഖുർആൻ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പൊ യവസൂൻ അള്ളാഹമ്മ അമറഹും ഫയഫ്അലൂനമായി ഉമറു, അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതിന് വിരുദ്ധം പ്രവർത്തിക്കാൻ കഴിയാത്തവര്, അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് പ്രവർത്തിക്കുന്നവരാണ് മലക്ക്. പക്ഷെ എന്ന് കരുതി മലക്കുകൾ ഒരു തരം യന്ത്ര സംവിധാനത്തില് ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല. അവര് മഹത്വമുള്ളവരുണ്ട്, അവര് വിശുദ്ധരും ആദരണീയരൊക്കെ ആയ ഒരു ഘടനയിൽ തന്നെയാണ് മലായിക്കത്തുകൾ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മലക്കുകളെ സംബന്ധിച്ച കാഴ്ചപ്പാടാണ് ക്രൈസ്തവർ മലാഖ എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഹൈന്ദവരായ ആളുകള് ദേവന്മാരെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരൊക്കെ അതിലേക്ക് പലർക്കും ദിവ്യത്വം കൽപ്പിക്കുന്ന ദേവന്മാർക്കൊക്കെ കുടുംബവരെ കൽപ്പിക്കുന്നുണ്ട് ഹൈന്ദവ ദർശനങ്ങൾ. അതൊന്നും അല്ല ഇസ്ലാം പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ ഒരു സവിശേഷ സൃഷ്ടി മാത്രമാണ്, അള്ളാഹുവിന്റെ അടിയാറുകളാണ് അത് എന്നാണ് അവിടെ കൃത്യമായി വിശദീകരിക്കുന്നത്. ഇപ്പോ ഇനി ഇങ്ങനെ മലായിക്കത്തുകളെ ഈ മലക്കുകളോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്നി ജാഇലും ഫിൽ അർളി ഹദീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നതാണ് ഹദീഫ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിനിധി, ഭരണ നിർവാഹകൻ, പിൻഗാമി എന്നൊക്കെ അർത്ഥം. യഥാർത്ഥത്തിൽ ഭരണം നിർവഹിക്കുന്ന ആളായിട്ടല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പിൻഗാമി ആയിട്ടല്ല, പകരം അള്ളാഹുവിന്റെ ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഖലീഫ എന്ന പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയായി മനുഷ്യനെ നിശ്ചയിക്കാൻ പോകുന്ന വിവരമാണ് മലായിക്കത്തുകളോട് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ ഈ പ്രതിനിധി എന്ന് അർത്ഥം വരുമ്പോ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പ്രതിനിധിയൊക്കെ നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം വരാം. അള്ളാഹുവിന് ഭൂമിയിൽ അള്ളാഹുടെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കേണ്ട കാര്യം എന്താ എന്നതാണ്. യഥാർത്ഥത്തില് ഈ പ്രതിനിധിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കഴിവുകളും അധികാരങ്ങളും അതേപോലെ ചില സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നൽകി മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ കഴിവുകളും അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും അള്ളാഹ് പറഞ്ഞ പോലെ വിനിയോഗിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ്. ഒരാളെ പ്രതിനിധിയായി അയക്കുന്നതന്നെ അയാൾ ഒരാൾ അംബാസഡർ എന്ന് നമ്മൾ പറഞ്ഞു. അംബാസഡർ ശരിക്ക് ഖലീഫക്ക് അങ്ങനെ അർത്ഥം എന്നാ അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കലാണ് ഇവിടെ വേണ്ടത്. എന്നതുപോലെ അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടപ്പാക്കാനുള്ള ആളാണ് പ്രതിനിധി. നമ്മൾ ശരിക്കും മനസ്സിലാക്കണത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താ പറഞ്ഞാല് ആ പ്രതിനിധി അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ അയാളെ ഇക്കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ അയാൾക്ക് ഇപ്പൊ അധികാരത്തോട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ആ ഒരു അധികാരം അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനനുസരിച്ച് ഇയാൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നതാണ് ഒരു പരീക്ഷയാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ മറ്റൊരു ലക്ഷ്യമായി പറഞ്ഞത് അള്ളാഹുവിനെ അവരെ പരീക്ഷിക്കാനാണെന്ന് ഖുർആൻ എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലദീ ജഅല അല്ലദീ ഖലഖൽ മൗത വൽഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഞാൻ മൊത്തം പറയുമ്പോൾ മനസ്സിലാവും, വിശ്വാസാവണ്ട. എന്ന് പറഞ്ഞാൽ ജീവിതവും മരണവും അള്ളാഹു നിശ്ചയിച്ച നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ പരീക്ഷ എന്താണ് ചോദിച്ചാൽ പ്രതിനിധിയായി അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നു. അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനും അള്ളാഹുവിന്റെ കൽപ്പനക്കും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും അനുസരിച്ച് ജീവിക്കുക, ഇതാണ് പ്രതിനിധിയായി അയക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച യാഥാർത്ഥ്യം. പക്ഷേ അത് ലംഘിക്കുന്നുണ്ടോ എന്ന പരീക്ഷ വേറെ നടക്കുന്നു. പക്ഷെ അയാൾക്ക് ഇവിടെ ഒരു പ്രതിനിധി എന്ന സ്ഥാനമുണ്ട്. ഇവിടെ അയാൾ അള്ളാഹുവിന്റെ സാധാരണ ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ അഭീഷ്ടത്തിന് എതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, വലക്കൾക്ക് കഴിയില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, അവൻ അള്ളാഹുന്റെ പ്രതിനിധിയാണ്, അവനക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു, അവന്റെ അഭീഷ്ടത്തിനും അഭീഷ്ടത്തിനെതിരായിട്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സത്യത്തിൽ അള്ളാഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അവന്റെ പ്രതിനിധിയാണ്, ആ അള്ളാഹുവിനോട് കൂറുള്ള വക്താവായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെ കൂറ് കാണിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വലിയ ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല നൽകിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രതിനിധി, അംബാസഡർ എന്ന സ്ഥാനത്താണ് അള്ളാഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന പരിശോധന വേറൊരു കാര്യം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. അപ്പൊ ആ ഖലീഫ എന്ന് പറഞ്ഞപ്പോ തന്നെ മലക്കുകൾക്ക് മനസ്സിലായി ആ ഖലീഫക്ക് ഇവിടെ എന്ത് സ്വാതന്ത്ര്യവും ചെയ്യാൻ കഴിയും. പ്രതിനിധി ആണെങ്കിൽ അയാൾക്ക് അള്ള പറഞ്ഞു മാത്രമല്ല അല്ലാത്തതും ചെയ്യാൻ അയാൾക്ക് പറ്റും, അയാൾ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കും എന്ന് ഖലീഫ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾക്ക് ഒരു പക്ഷെ മനസ്സിലായിരിക്കാം. അതല്ലെങ്കിൽ അതിന്റെ വിശദീകരണം ഇവിടെ പറയാത്ത വിശദീകരണം അള്ളാഹു തആല അവരോട് പറഞ്ഞിരിക്കാം. നല്ല മനസ്സിലാക്കണം, പല ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ അടുത്ത ആയത്ത് വരുമ്പോ. കാരണം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ, അതുകൂടെ പറഞ്ഞില്ലല്ലോ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന എങ്ങനെ മലക്കുകൾ അറിഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് പല സുഹൃത്തുക്കളും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖലീഫ എന്ന് പറഞ്ഞപ്പോ തന്നെ ആ വസ്തുതയിൽ നിന്ന് മലക്കുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിൽ വിശദീകരിക്കാത്തൊരു വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീഫ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അവർക്ക് വേണമെങ്കിൽ അള്ളാഹിനെ ധിക്കരിക്കാനും അംഗീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം കൃത്യമായി പറഞ്ഞിരിക്കണം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ മലക്കുകൾ അള്ളാഹു തആലയോട് ചോദിച്ചു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഭൂമിയിൽ, അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ പ്രതിനിധിയായി ചെയ്യുന്നത്? കാരണം പറയാണ് ഞങ്ങൾ നിന്റെ നഹനു നുസബ്ബിഹു ബിഹംദിക്ക, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. വനുഖദ്ദിസു ലക്ക, ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹു തആല അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നെ അത്യാവശ്യ ഇബാദത്ത് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നത് എന്ന് മലക്കുകൾ അവിടെ ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കാല ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഞാൻ അറിയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ വളരെ വിശദമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇബ്നു കസീറിൽ വളരെ കൃത്യമായി, ഇന്നി സഅജാലു ഫീഹിമുൽ അംബിയാ വഉർസില ഫീഹിമുർ റുസുല വയൂജദു ഫീഹിമുൽ സിദ്ദീഖൂൻ വശുഹദാ വസ്സാലിഹൂൻ വൽ ഉബ്ബാദ് വസ്സുഖാദ് വൽ ഔലിയാ വൽ അബ്റാർ വൽ മുഖറബൂന വൽ ഉലമാഉൽ ആമിലൂന വൽ ഹാശിഊന വൽ മുഹിബ്ബൂന ലക തബാറക വതആല മുത്തബിഊന റസൂലുഹു സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി. അദ്ദേഹം ശരിയാക്കുന്ന പറഞ്ഞാല് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറഞ്ഞാല്, ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരുണ്ടാവും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും, സാലിഹീങ്ങളുണ്ടാവും, പുണ്യവാന്മാരുണ്ടാവും, അതേപോലെ തന്നെ ജീവിതത്തെ പരിത്യജിക്കുന്ന ത്യാഗികളുണ്ടാകും, അതേപോലെ തന്നെ രക്തസാക്ഷികളുണ്ടാകും, സദ്വൃത്തരായ ആളുകളൊക്കെ ഈ മനുഷ്യന്മാരിൽ ഉണ്ടാവും. മലക്കുകളുടെ ഒരു ഘടനയിലനുസരിച്ചപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രയും ഉയരത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. അപ്പൊ നിങ്ങൾ കണ്ടോ, വെറും കുഴപ്പമുണ്ടാക്കുക എന്നത് മാത്രമല്ല മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാവുക, തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക, അള്ളാഹുവിനെ ഛേദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക, ഖലീഫ എന്ന പ്രാതിനിധ്യത്തിന്റെ എല്ലാ പരമസ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുക, പടച്ചതമ്പുരാന്റെ അഭീഷ്ടത്തിനും കൽപ്പനക്കും പരിപൂർണമായി വിധേയമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതാണ് ഇനി അവലമുമാലാത്താലും നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പോ ശരിക്കും നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, നമുക്ക് അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ തന്നത്. അതാണ് അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും എന്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം തന്നത് അതുകൊണ്ടാണ്. പക്ഷെ അയച്ചത് പ്രതിനിധിയായിട്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും. അത് ചെയ്യുന്നുണ്ടോ എന്ന പരീക്ഷയാണ്, പരിശോധനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റേത് സൃഷ്ടികളെക്കാളും വലിയ ആദരവോടും ബഹുമാന അംഗീകാരത്തോടും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിച്ചത്. ആ നിയോഗിച്ച സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഈ ആയത്തിൽ വിശദീകരിക്കും. അപ്പൊ പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നു, അല്ലമ ആദമ അസ്മാഅ കുല്ലഹ സുമ്മാറലഹും അലൽ മലായികത്തി ഫഖാല അംബിഊനി ബി അസ്മാഇഹാ ഉലൈ ഇൻ കുൻതും സാദിഖീൻ. അല്ലമ ആദമ അസ്മാഅ വഅല്ലമ, അവൻ പഠിപ്പിക്കുകയും ചെയ്തു, അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്തു ആദമ ആദമിനെ, അല്ലസ്മാ പേരുകൾ ഇസ്മിന്റെ അസ്മാ പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തു, പുല്ലഹ അവയെല്ലാം എല്ലാത്തിന്റെയും പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തു, സുമ്മ പിന്നീട് അറലഹും അവൻ പ്രദർശിപ്പിച്ചു, അവയെ അവൻ പ്രദർശിപ്പിച്ചു, അലൽ മലായിക്ക മലക്കുകൾക്ക്, ഫഖാല എന്നിട്ട് അവൻ പറഞ്ഞു, അംബിഊനി നിങ്ങൾ എന്നോട് പറയുക, ബി അസ്മാ ഇഹ ഉലായി ഇവയുടെ നാമങ്ങൾ, ഇവയുടെ പേരുകൾ നിങ്ങൾ എന്നോട് പറയുക, ഇങ്കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. നിങ്ങൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ആശങ്ക അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പറയും എന്ന് പറയാം. മനുഷ്യന്റെ മറ്റൊരു വലിയ പ്രത്യേകത മലായിക്കത്തുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. മലക്കുകൾക്ക് അള്ളാഹു കൊടുത്തത് മാത്രമേ എന്താണോ നൽകിയത് അതേ അറിയുള്ളൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം ശേഖരിക്കാനും അറിവ് നേടാനുള്ള കഴിവിനെ കുറിച്ചുള്ള സൂചന അവിടെ കൊടുക്കും. നോക്കൂ, ഒന്നുകൂടി അർത്ഥം നോക്കാം, വഅല്ലമ അവൻ പഠിപ്പിക്കുകയും ചെയ്തു ആദമ ആദമിനെ, അല്ലസ്മാ പേരുകൾ, പുല്ലഹ അവയെല്ലാം അവയെല്ലാത്തിന്റെയും പേരുകൾ അള്ളാഹു അവനെ ആദമിനെ പഠിപ്പിച്ചു, സുമ്മ പിന്നീട് അറലഹും അവൻ പ്രദർശിപ്പിച്ചു, അലാൽ മലായികത്തി മലക്കുകൾക്ക്, ഫഖാല എന്നിട്ട് അവൻ പറഞ്ഞു, അംബിഊനി നിങ്ങൾ എന്നോട് പറയുക, ബി അസ്മാ ഇഹാ ഉലായി ഇവയുടെ എല്ലാ പേരുകൾ നിങ്ങൾ എന്നോട് പറയുക, ഇങ്കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പേരുകൾ എന്നോട് പറയുക. ഒന്നുകൂടി, വഅല്ലമ ആദമ അൽഅസ്മാ കുല്ലഹ, ആദമിന് അവയുടെ എല്ലാത്തിന്റെയും പേരുകൾ അള്ളാഹു അവനെ ആദമിനെ പഠിപ്പിച്ചു. സുമ്മഅറദഹും അലൽ മലായിക്ക, പിന്നെ അത് മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു. ഫഖാല അംബിഊനി ബിഅസ്മാ ഇഹാഉലാ, എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, ഇവയുടെ നാമങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ ആദം അലൈഹിസ്സലാം, ആദം എന്ന പദം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ആദമിനെ പഠിപ്പിച്ചു. ആദം എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യ സൃഷ്ടിപ്പ്, ആദ്യത്തെ നബിയാണ് ആദം നബി അലൈഹിസ്സലാം. അദീം എന്ന വാക്കിൽ നിന്നാണ് ആദം എന്ന പദം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അദീം എന്ന് പറഞ്ഞാല് തവിട്ട് നിറം, ഉപരിഭാഗം എന്നൊക്കെ ഉള്ള അർത്ഥം. അതിന് രണ്ടിനും ശരിയാണ് പറയാറുണ്ട്. ഭൂമിയുടെ ഉപരിഭാഗത്ത് സൃഷ്ടിക്കപ്പെട്ട വ്യക്തി എന്ന നിലക്കാണ് ആദം എന്ന പദം വന്നത്. അതല്ല, അദ്ദേഹത്തിന്റെ ചർമ്മത്തിന്റെ നിറവും വെച്ചിട്ട് പറയുന്നതാണെന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്തായാലും ആദം എന്ന് പറയുന്നത് ഒരു അനറബി പദമാണ് എന്നാണ് ചില തഫ്സീറുകൾ പറയുന്നത്. ഒരു അനറബി പദമാണ് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ ബൈബിളിലും ഒക്കെ ആദം എന്ന പദം തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ പേരുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെറും പേരിങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഓരോ വസ്തുവിനെ കുറിച്ചുള്ള അറിവും ഭാഷയുടെ പ്രയോഗങ്ങളും ഭാഷയുടെ മൂലപ്രയോഗങ്ങളും ഒക്കെ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പേര് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. പേന എന്ന് പഠിപ്പിച്ചാൽ ആ പേന എന്താണ്, അതിന്റെ ഉപയോഗം, പേന ഉപയോഗിച്ച് ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ആ ഭാഷയുടെ യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ, ഭാഷയുടെ മൂലത്തെയാണ് യഥാർത്ഥത്തിൽ ആ വസ്തുക്കൾ, അവയുടെ പ്രബന്ധങ്ങൾ, ഇതിനെല്ലാം ചേർത്തതാണ് ഈ ആ പേര് പഠിപ്പിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദം നബി അലൈഹി ഇസ്സലാമിനെ അള്ളാഹു നാമങ്ങളൊക്കെ പഠിപ്പിച്ചു, എല്ലാ അറിവുകളും അള്ളാഹു നൽകി. എന്നിട്ട് ഇതേ വസ്തുക്കളും മലക്കുകളെ മുമ്പിൽ വെച്ചിട്ട്, മലക്കുകൾ അതീവ ശ്രേഷ്ഠരാണ്, നേരത്തെ ഉള്ളവരാണ്, എന്നിട്ട് അവരോട് ഇത് പറയാൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കത് പറയാൻ കഴിഞ്ഞില്ല, അവർക്ക് കഴിയുന്നില്ല, അവരൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാല അംബിഊനി ബി അസ്മാ യാവുലായി, നിങ്ങൾ ഇത് പറയും എന്ന് അള്ളാഹു അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോ ഇവിടെ പേരുകൾ പഠിപ്പിച്ചു എന്നുള്ളതിന് പിന്നെ തല തഫ്സീറിലൊക്കെ മലക്കുകളുടെ പേര് പഠിപ്പിച്ചു. അതേപോലെ തന്നെ വരാനിരിക്കുന്ന നബിമാരുടെ പേരുകൾ പഠിപ്പിച്ചു, ഇങ്ങനൊക്കെ മക്കളുടെ പേരുകൾ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ചില തഫ്സീറുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരിയായ അതിന്റെ അടിസ്ഥാന ഇത് എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹു നാമങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ മൂലം പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ബയാൻ ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, സംസാരിക്കാനുള്ള വൈഭവം നൽകി എന്നുള്ളത് വലിയൊരു കഴിവാണ്. സംസാരം ശേഷിയും അവന് ആശയവിനിമയം നടത്താനും ചിന്തിക്കാനുള്ള ഗ്രഹണശേഷിയും ആലോചിക്കാനുള്ള ശക്തിയൊക്കെ നൽകി എന്നതാണ് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അതാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയെ സംശയിച്ചു പറഞ്ഞതല്ല, നിങ്ങൾ നേരത്തെ ഉന്നയിച്ച സംശയമുണ്ടല്ലോ, മഴ കുഴപ്പമുണ്ടാക്കുക ഇതാക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത്. അതാണ് ആ സംശയത്തിൽ വല്ല പ്രസക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും പറഞ്ഞു തരേ. ആ സമയം ആദമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിപ്പിച്ചിരിക്കും. അപ്പൊ മലക്കുകൾ ഒക്കെ പറയാൻ കഴിയുന്നില്ല. അതാണ് അടുത്ത ആയത്തിൽ കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹക്കീം, ഇന്നക അന്തൽ അലീമുൽ ഹക്കീം എന്ന് വിശദീകരിച്ചത് അതാണ്. കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹക്കീം. കാലു, അവർ പറഞ്ഞു, ആ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ലാ ഇൽമ ഒരറിവുമില്ല ലനാ ഞങ്ങൾക്ക്, ഇല്ലാ മാ അല്ലംതനാ നീ ഞങ്ങളെ പഠിപ്പിച്ചതൊഴികെ ഒരറിവും ഞങ്ങൾക്കില്ല, ഇന്നക നിശ്ചയമായും നീ അന്ത നീ തന്നെയാണ് അല്ലാലീം എല്ലാം അറിയുന്നവൻ അൽ ഹക്കീം യുക്തിജ്ഞൻ. അർത്ഥം നോക്കി ശരിക്കും ബാക്കിന്റെ അർത്ഥങ്ങൾ പഠിക്കാം, അപ്പോൾ കുറെ മനസ്സിലാവുള്ളൂ. കാലു, അവര് പറഞ്ഞു, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഞങ്ങൾക്കൊരറിവുമില്ല, ഇല്ലാ മാ അല്ലംതനാ നീ ഞങ്ങളെ പഠിപ്പിച്ചതൊഴികെ, ഇന്നക നിശ്ചയമായും നീ അന്തൽ അലീം എല്ലാം അറിയുന്നവനാണ് അൽ ഹക്കീം യുക്തിജ്ഞനുമാണ്. ആ മലക്കുകളല്ല നാമങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോ കൊടുത്ത മറുപടി കാലു അവര് പറഞ്ഞു, സുബ്ഹാനക്കനി എത്ര പരിശുദ്ധനാണ്, ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരറിവുമില്ല, ഇന്നക്ക അന്തൽ അലീമുൽ ഹക്കീം, നിശ്ചയമായും നീ എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു. അപ്പൊ മലക്കുകൾക്ക് എന്താ അറിയില്ല, അത് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കാരണം മലക്കുകൾക്ക് അത് അള്ള പഠിപ്പിച്ച ആ പ്രത്യേക കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയൂ. ആ മുമ്പിൽ അവതരിപ്പിച്ച ആ ഒരു സംഗതി ആവിഷ്കരിക്കാൻ യഥാർത്ഥത്തിൽ മലക്കുകൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അള്ള എന്ന അറിവല്ലാതെ ഞങ്ങൾക്കൊരറിവും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പഠിപ്പിച്ചു. അതേസമയം അതിന് വേറെ വിശദീകരണം ആവശ്യമില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് അവർക്ക് അത് അറിയില്ല എന്നൊരു ബോധ്യം. എന്നാൽ നോക്കൂ, കാലു അവര് പറഞ്ഞു, അല്ല സോറി, കാല പറഞ്ഞു, യാ ആദമു, ഏ ആദം, അള്ളാഹു പറയാണ്, ഏ ആദം, കാല പറഞ്ഞു തന്നെ ആര് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, യാ ആദമു ആദമേ, അംബി ഉഹും, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബി അസ്മാ ഇഹിം, അവയുടെ പേരുകൾ, ആദനബിയോട് പറയാണ് നീ അവയുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഫലമ്മാ അംബഅഹും, അങ്ങനെ അദ്ദേഹം അവർക്ക് പേര് പറഞ്ഞു കൊടുത്തു, ബി അസ്മാ ഇഹിം, അവരുടെ പേരുകൾ, അവരുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാല അപ്പോൾ അലം, കാല അപ്പോൾ പറഞ്ഞു, അലി ചോദിച്ചു, അലം അക്കുല്ലക്കും, അലം അക്കുൽ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, അലം അക്കുൽ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ലക്കും നിങ്ങളോട്, ഇന്നീ നിശ്ചയമായും ഞാൻ അവലമു, ഞാൻ നിശ്ചയം ഞാൻ അറിയുന്നു, ഗൈബസ്സമാവാത്തി, ആകാശങ്ങളിലെ അദൃശ്യ കാര്യങ്ങള്, വല്ലാർദ് ഭൂമിയിലെയും, അവലമു, ഞാൻ അറിയുകയും ചെയ്യുന്നു, മാത്തുപുതൂന, നിങ്ങൾ വെളിപ്പെടുത്തുന്നത്, ഉപമാക്കുന്നതും തത്വമോ, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമൊക്കെ ഞാൻ അറിയുന്നു. നോക്കൂ, ഒന്നുകൂടി, കാല അദ്ദേഹം, അള്ളാഹു പറഞ്ഞു, യാ ആദമു ആദമേ, നോക്കണം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അംബി ഉഹും, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബി അസ്മാ ഇഹിം, അവയുടെ പേരുകള്, ഫലമ്മാ അംബഹും, അങ്ങനെ അവയുടെ പേരുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ, ബി അസ് ഫലമ്മാ അംബഹും, ബി അസ്മാ ഇഹിം, അവയുടെ പേരുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ, കാല അവർ പറഞ്ഞു, അലം അവൻ പറഞ്ഞു, അലം അക്കുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഇന്നീ അവലമു, നിശ്ചയമായും ഞാൻ അറിയുന്നു, ഗൈബസ്സമാവാത്തി, ആകാശങ്ങളിലെ അദൃശ്യ കാര്യങ്ങൾ, വല്ലാർദ് ഭൂമിയിലെയും, വാവലമു, ഞാൻ അറിയുകയും ചെയ്യുന്നു, മാത്തുബുദൂന, നിങ്ങൾ വെളിപ്പെടുത്തുന്നത്, ഒമാക്കുന്തും തക്തുമൂ, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും. അപ്പൊ മലക്കുകൾക്ക് വ്യക്തമായി തങ്ങൾക്ക് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഈ നാമങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അത് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടായിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ചില പിന്നിൽ ഈ പ്രതിനിധിയായി നിശ്ചയിക്കുന്നതിന്റെ പിന്നിൽ വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്, അത് നിങ്ങളറിയാത്ത ചില അദൃശ്യ കാര്യങ്ങൾ അവയിലുണ്ട്, അത് കൃത്യമായും ആ മലക്കുകൾ അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഇത് മനസ്സിലായില്ല. അപ്പൊ സവിശേഷമായ ഒരു പ്രത്യേകതയുള്ള ഒരു സൃഷ്ടിയാണ് നാം സൃഷ്ടിക്കാൻ പോകുന്നത്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ രണ്ട് മലക്കുകളോടായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് മറച്ചു വെക്കുന്നു എന്തിനൊക്കെ ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇതേപോലെ ആകാശഭൂമികളുടെ അദൃശ്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയാം, അതുകൊണ്ട് മലക്കുകൾ കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി. ഇത് മലക്കുകൾക്ക് എന്തോ സംശയം ഉണ്ടായതുകൊണ്ട് ചോദിച്ചതൊന്നുമല്ല, അവരറിയാൻ വേണ്ടി ചോദിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിഘടനയെ അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞതുമല്ല, പകരം അതിന്റെ വസ്തുതകൾ അറിയാൻ വേണ്ടി അവർ ചോദിക്കുന്നതാണ്, അവർ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് ഇങ്ങനെ മലക്കുകളുമായിട്ട് ഒരു ചർച്ച എന്നതിനെ കുറിച്ചുമുണ്ട്. ചില അപൂർവചന മുഫസ്സിറുകളൊക്കെ പറയുന്നത് കൂടിയാലോചനയുടെ പ്രസക്തി മനുഷ്യകുലത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അത് അങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണെന്നാണ്. അതല്ല, തന്റെ കാര്യം മലായിക്കത്തുകളെ ശരിക്കും അറിയിക്കുകയാണ് അള്ളാഹു തആല. ഇതാ ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചത്തിലെ ഭൂമിയിൽ, ഭൂമി എന്നിടത്ത് മനുഷ്യരെ നിയോഗിക്കാൻ പോവുകയാണ് പ്രതിനിധിയായിട്ട്. ഈ വിവരം മലക്കുകൾ അറിയിക്കാൻ, കാരണം പ്രപഞ്ചത്തിന്റെ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലായിക്കത്തുകളാണ്. ആ മലക്കുകൾക്ക് മുമ്പിലേക്ക് ഇതാ ഒരു പ്രതിനിധിയായ ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നു എന്ന കാര്യം ആ മലായിക്കത്തുകൾ അറിയിക്കേണ്ടത്. കാരണം അവരാണ് ഇനി കാര്യങ്ങളുടെ നിർവഹണങ്ങൾ നിർവഹിക്കേണ്ട ആളുകൾ. അതാണ് അടുത്ത ആയത്തിലെ അതിന്റെ ഭാഗമായിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങൾ അവരോട് പറയുന്നത്. നോക്കൂ, അടുത്ത ആയത്തിലെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നാം പറഞ്ഞ സന്ദർഭം ലിൽ മലായിക്കത്തി മലക്കുകളോട് വളരെ ശ്രദ്ധിക്കണത്, ഉസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യുക, ലി ആദമ ആദമിനെ, ഫസജദു അപ്പോൾ അവർ സുജൂദ് ചെയ്തു, സാഷ്ടാംഗം നമിച്ചു, ഇല്ലാ ഇബിലീസ് ഇബിലീസ് ഒഴികെ, അബ അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ അഹങ്കരിക്കുകയും ചെയ്തു, വകാന അവനായിത്തീരുകയും ചെയ്തു, മിനൽ കാഫിരീൻ സത്യനിഷേധികളിൽ. എന്താണ് നോക്കൂ, വൈദുക്കുല്ല നാം പറഞ്ഞ സന്ദർഭത്തിൽ മലായിക്കത്തി മലക്കുകളോട് ഉസ്തുദൂലി ആദമ നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യുവീൻ, സാഷ്ടാംഗം നമിക്കുവീൻ, ഫസജദു അപ്പോൾ അവർ സാഷ്ടാംഗം ചെയ്തു, ഇല്ലാ ഇബിലീസ് ഇബിലീസ് ഒഴികെ, അബ അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ അഹങ്കരിക്കുകയും ചെയ്തു, വക്കാൻ അവനായിത്തീരുകയും ചെയ്തു, മിനൽ കാഫിരീൻ സത്യനിഷേധികളിൽ ആയിത്തീരുകയും ചെയ്തു. ഒന്നുകൂടി, വൈദുക്കുല്ലാലിൽ മലായിക്കത്തി സ്തുതൂലി ആദമ ആദമിന് സുജൂദ് ചെയ്യുവിൻ, സാഷ്ടാംഗം നമിക്കുവിൻ എന്ന് നാം മലായിക്കത്തുകളോട് പറഞ്ഞ സന്ദർഭം, ഫസജദു ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ, അവരെല്ലാവരും സാഷ്ടാംഗം നമിച്ചു, അബാവസ്തക്ബറ അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു, വക്കാന മിനൽ കാഫിരീൻ അവൻ സത്യനിഷേധികളിൽ ആയിത്തീരുകയും ചെയ്തു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം, മനുഷ്യനെ ഭൂമിയിലെ പ്രതിനിധിയായി നിശ്ചയിക്കാൻ പോവുകയാണ്. ആ പ്രാതിനിധ്യം ഇവിടെ നടപ്പാക്കണമെങ്കിൽ ഇവിടുത്തെ പ്രപഞ്ചത്തിന്റെ ഭരണ നിർവഹണം നിർവഹിക്കുന്ന മലായിക്കത്തുകൾ അത് അറിയിക്കേണ്ടതുണ്ട്, അതാണ് അറിയിച്ചത്. ഇനി ആ പ്രതിനിധികൾക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രാതിനിധ്യം നിർവഹിക്കാൻ പാകത്തിൽ മലക്കുകൾ മനുഷ്യന് വിധേയപ്പെടേണ്ടതുണ്ട്. നല്ല മനസ്സിലാക്കണം, മനുഷ്യൻ അവന്റെ പ്രാതിനിധ്യം സ്വതന്ത്രമായി ഇവിടെ നിർവഹിക്കണമെങ്കിൽ, അവന്റെ അഭീഷ്ടപ്രകാരം ഇവിടെ ജീവിക്കണമെങ്കിൽ, അത് അതാണ് അംഗീകരിക്കലായാലും ശരി അംഗീകരിക്കാതിരിക്കലായാലും ശരി എന്താണെങ്കിലും ശരി, അത് അത് ആ പ്രാതിനിധ്യം ഉപയോഗിക്കലായാലും ശരി ദുരുപയോഗം ചെയ്യലാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ അതിവിടെ നടപ്പാക്കണമെങ്കിൽ മലക്കുകളുടെ ഒരു വിധേയത്വം അല്ലെങ്കിൽ അവരുടെ അംഗീകാരം, അവരുടെ അവരുടെ സമർപ്പണം യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമുണ്ട്. കാരണം ഇവിടുത്തെ ഭരണനിർവഹണം, ഒരാൾ നിസ്കരിക്കാൻ പോകുകയാണ്, നിസ്കരിക്കാൻ പോകുന്നതിനുള്ള സംവിധാനം മലായിക്കത്തുകളുടെ ഭാഗത്ത് എന്താണോ വേണ്ടത് നടക്കണം. ഒരാൾ മദ്യപിക്കാൻ പോകുമ്പോ അത് തടയാൻ പാടില്ല മലക്ക്, കാരണം മദ്യപിക്കാനും നിസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയ പ്രാതിനിധ്യത്തിലാണ് അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചിരിക്കുന്നത്. മലക്ക് കാണാണ് കുറച്ചോം നിരോധിച്ച മദ്യമുള്ളവൻ കുടിക്കണണ്ട് മദ്യത്തിൽ നിന്ന് മലക്ക് തന്നെ തടഞ്ഞാൽ പറ്റൂല, കാരണം ഇവൻ ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി മനുഷ്യന്റെ മുമ്പിൽ ആ മലക്കുകളെ വിധേയപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമെന്ന നിലക്ക് അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞു, സുജൂദ് ചെയ്യുവേ ആദമിന്, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് പറഞ്ഞ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായ ആദം നബി അലൈഹിസ്സലാം. അപ്പൊ മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. അങ്ങനെ ഒരു സുജൂദ് അവിടെ നിർവഹിക്കപ്പെടുമ്പോൾ മലക്കുകൾ മാത്രമായിരുന്നില്ല, ജിന്നുവർഗവും സുജൂദിന് ആവശ്യപ്പെട്ടിരുന്നു, സുജൂദ് ചെയ്തു. പക്ഷെ ജിന്ന വർഗത്തിൽപ്പെട്ട ഇബിലീസ്, അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇബിലീസ് അത് വിസമ്മതിച്ചു, അയാൾ അഹങ്കരിച്ചു. അയാൾ പറഞ്ഞത് ഹലത്തനീ മിന്നാർ വഹലത്തഹു മിൻ തീൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഇത് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ എന്നാണ് ചോദിച്ചത്. വക്കാലമിനൽ കാഫിരീൻ എന്ന് പറഞ്ഞതിൽ അയാൾ സത്യനിഷേധികളിൽ ആയിത്തീർന്നു എന്നതിന് മുഫസ്സിറുകൾ പറയുന്നത് ഇബിലീസ് മാത്രമല്ല നിഷേധിച്ചത്, ഇബിലീസിന്റെ കൂടെ ഇബിലീസ് അവരുടെ സംഘത്തിന്റെ നേതാവായതുകൊണ്ട് ഖുർആൻ പേരെടുത്ത് പറഞ്ഞേ ഉള്ളൂ. പകരം ഇബിലീസിന്റെ കൂടെ മറ്റ് ചില ജിന്നുകളും അത് നിഷേധിച്ചു. മലക്കുകൾക്ക് സാധിക്കില്ലല്ലോ നിഷേധിക്കാൻ, ജിന്നുകൾക്കാണല്ലോ സ്വാതന്ത്ര്യമുള്ളത്. അപ്പൊ ജിന്നുകളും അള്ളാഹുവിനെ നിഷേധിച്ചു. അങ്ങനെ ആ കാഫിറുകളുടെ കൂട്ടത്തിൽ ജിന്നുകളും ആയിത്തു, ഈ ജിന്നുകളുടെ ജിന്നുകളാകുന്ന കാഫിറുകളുടെ കൂട്ടത്തിൽ ഇബിലീസും ഉൾപ്പെട്ടു. അതാണ് കാനമിനൽ കാഫിരീൻ എന്നതിന് വിശദീകരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് വഴി അതിന് മനുഷ്യന് എന്ത് ഭൂമിയിൽ അവന്റെ പ്രാതിനിധ്യം, പ്രതിനിധാനം, അവന്റെ അംബാസഡർ എന്ന സ്ഥാനം നിർവഹിക്കുന്നതിന് മലക്കുകളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ചെയ്തത്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ സുജൂദ് അള്ളാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. പക്ഷെ അള്ളാഹു മനുഷ്യ മലക്കുകളോട് മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ശരിക്കും ഇബാദത്തില് അനുസരണത്തിന്റെ ഒരു പ്രസക്തി ഇവിടെ വളരെ കൃത്യമാണ്. യഥാർത്ഥത്തിൽ സുജൂദ് എന്നതല്ല, ആര് കൽപ്പിക്കുന്നു, ആര് ആര് നിർദ്ദേശിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ കർമ്മത്തിനല്ല പ്രസക്തി, ആരെയാണ് യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. മലായിക്കത്തുകൾ അവിടെ പരിപൂർണമായും അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അപ്പൊ ആ സുജൂദ് യഥാർത്ഥത്തിൽ മലക്കുകൾ ആദമിന്റെ മുന്നിലാണ് ആ സുജൂദ് നിർവഹിക്കുന്നതെങ്കിലും ആ ഇബാദത്ത് അള്ളാഹുവിനുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ സുജൂദ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഇബാദത്തിൽ അനുസരണത്തിന്റെ ഒരു വലിയ പ്രസക്തി അത് അവിടെ കൃത്യമായി വരികയാണ്. അപ്പൊ അവിടെ മലക്കുകൾ ഇത് ഞങ്ങൾ തൗഹീദിനെതിരല്ലേ എന്നൊന്നും പറഞ്ഞില്ല. കാരണം കൽപ്പിച്ചത് അള്ളയാണ്, അള്ള പറഞ്ഞാൽ ചെയ്യും, അള്ളാഹു തആല ഇതാക്കി എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഏത് വിഭാഗത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ കൽപ്പനയുടെ അനുസരണ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലായിക്കത്തുകൾക്ക് ഇതിനുള്ള ഒരു പരമമായ സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായി നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പരമമായൊരു സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലുമുള്ള. അവര് എന്ത് ചെയ്യണം? മലായിക്കത്തുകൾ ഇതിന് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കാനുള്ള പ്രാതിനിധ്യം ഇവിടെ കൊടുക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രാതിനിധ്യം അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനും കൽപ്പനയ്ക്കും വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ വലിയ കുറ്റക്കാരും രാജ്യദ്രോഹിയുമായി തീരും. ഇപ്പൊ നമ്മളൊരു രാജ്യത്തെ ഒരു അംബാസഡർ വിട്ടു, ആ അംബാസഡർ ഈ രാജ്യത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. പകരം അയാൾ അവിടെ ചെന്നിട്ട് അയാൾക്ക് കിട്ടിയ അംബാസഡർഷിപ്പിന്റെ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് രാജ്യത്തിന് വിരുദ്ധമായത് ചെയ്താൽ അയാൾ എത്രമാത്രം കുറ്റവാളിയായി തീരുമോ? അയാൾ മറ്റൊരു രാജ്യത്തോട് കൂറ് പുലർത്തുകയോ ഒക്കെ ചെയ്താൽ അയാൾ എത്രമാത്രം കുറ്റവാളിയായി തീരുമോ അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യം ദുരുപയോഗം ചെയ്യുന്ന വ്യക്തി നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു, വലിയ വലിയ നിലയിലാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഒലക്കത് കർറം ഞാൻ പഞ്ഞാദം. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമായി തീരുക എന്നതാണ് ഏറ്റവും പ്രധാനം. എനിക്കിവിടെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാനാണ് എന്റെ ആവശ്യം. നന്മ ചെയ്യുക, തിന്മകളെ ഇല്ലാതാക്കുക, എല്ലാ അള്ള അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതാണ് എന്റെ പ്രാതിനിധ്യം കൊണ്ട് യഥാർത്ഥത്തിൽ എന്നെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന തിരിച്ചറിവ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ആയത്തുകളെ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ പേര് കുട്ടിയിൽ ഏതാണ്ട് നമുക്ക് ഈ മാസം തന്നെ നമുക്ക് ജുസൂ തീർക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച ബഷീർ മുജീബ് സാഹിബ് ഇതിന്റെ ബാക്കി എടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഖുർആനിലെ ഈ ആയത്തുകൾ പെങ്ങൾക്ക് ഈ ആയത്ത് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, കേട്ടാൽ വീണ്ടും ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അത് ഇങ്ങനെ എല്ലാം കാണാതെ പഠിക്കുന്നു ഉണ്ടെങ്കിൽ ഏതാണ്ട് മനസ്സിലാക്കി പോയാൽ കുറച്ചെത്തുമ്പോഴേക്കും ഈ ജാല എന്നുള്ള വാക്ക് 1500 തവണ ഇനി ജാലു എന്നുള്ള വാക്ക് വന്ന് ജാല എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഇനി ആവർത്തിച്ചു വരും. അപ്പൊ നമ്മളൊക്കെ പഠിക്കും. ഒരു ടെൻഷനും ഇതിന് വേണ്ട, വേണ്ടത് നല്ല മനസ്സാണ്, മുടങ്ങാതിരിക്കലാണ്. ഇതില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളെ പിശാചി റാഞ്ചി കൊണ്ടുപോകാൻ സാധ്യത. കുറെ കഴിയുമ്പോ അതൊന്നും മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വരരുത്. സൂറത്തു നാസ അവസാനിക്കണ വരെ ഞാൻ അതിലുണ്ടാവും, അല്ലെങ്കിൽ പരലോകത്തേക്ക് പോകണം. ദുനിയാവിലുണ്ടെങ്കിൽ എന്റെ രാവിലെ ഖുർആൻ പഠന ക്ലാസ്സിൽ തന്നെയാണ് എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ സമയത്ത് ഖുർആൻ ക്ലാസ്സിലായി, അതിനുള്ള ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ പോവുക കേട്ടോ. ഇൻഷാല്ലാഹ് കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. വിശദീകരണത്തിൽ വിട്ടുപോയതോ പറയാൻ പറഞ്ഞു പോയതോ തെറ്റിപ്പോയതോ ഒക്കെ വരാം, മനുഷ്യന്മാരാണല്ലോ നമ്മളൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളോട് ചോദിക്കുകയും ചെയ്യാം, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരിച്ചു. പിന്നെ ഒരുമനയൂരുള്ള നമ്മുടെ സഹോദരന്റെ ഭാര്യ, കാസിം സാഹിബിന്റെ ഭാര്യ, നല്ല പ്രവർത്തകയായ ആളാണ്. അതേപോലെ പലരുടെയും കോവിഡ് രോഗം കൊണ്ട് പലരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. അതേപോലെ പലരും സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പഠിച്ചവനെ അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ. അതിൽ പല ആളുകൾക്കും ഐശ്വര്യവും അനുഗ്രഹമൊക്കെ അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിട്ടുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണ. മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ അവനെ നീ അനുഗ്രഹിക്കുമാറാകണെ. പഠിച്ചവനെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണെ. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലമാക്കി തീർക്കുമാറാകണെ. പഠിച്ചവനെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണെ. അള്ളാഹുവെ നിന്റെ പ്രതിനിധിയായിക്കൊണ്ട് നിന്റെ അഭീഷ്ടത്തിനനുസരിച്ച് ദുനിയാവിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണെ. اللهم اجعل القران لقلوبنا ضياء وليابصارنا جلاء وليأسقامنا دواء ولذنوبنا ممخصا وعن النار مخلصا. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى والعفاف والانا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا باسماءنا وابصارنا وقوتنا ما حييتنا واجعله الوارث منا واجعل ثغرنا على من ظلمنا وانصرنا على من آذانا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي الذي ما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.